ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما أفهم يوسف نبي عليه السلام عندي قتيل അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പിതാവിനോട് അനുജൻ ബെന്യാമീനെ കൂടെ അയക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ കാര്യത്തിൽ മുമ്പ് ഇവൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യത്തിൽ വിശ്വസിച്ചതുപോലെ അല്ലാതെ വിശ്വസിക്കണോ? അതായത് നിങ്ങൾ ഇവനെ കൂട്ടിക്കൊണ്ട് പോയ കൊണ്ടിരുന്ന എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂക്ഷിക്കുന്നവനാണ്, അള്ളാഹു ഉത്തമനാണ്. അങ്ങനെ അത് പറഞ്ഞ് അവിടെ വെച്ചു. അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഈ ചോദ്യം എടുത്ത് കുറിച്ചു. അപ്പോഴാണ് ഇവരുടെ ആവശ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ, അതായത് അവർക്ക് അവിടെ കിട്ടിയ സ്വീകരണവും അവരോട് അവിടുത്തെ മിസറിലെ രാജാവ് പിന്നെ പെരുമാറിയ രീതികളും ഒക്കെ അവർ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വിശദീകരിച്ചു. അങ്ങനെ അവരിങ്ങനെ ഇതായിക്കൊണ്ട് ഓരോ വിധത്തിലും എങ്ങനെയെങ്കിലും ഇവരെയും കൊണ്ടുപോകണം എന്നുള്ള നിലയിൽ അവർ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ കൊണ്ടുപോയ ഭാണ്ഡങ്ങളൊക്കെ തുറന്നു നോക്കിയപ്പോൾ അവർ കൊണ്ടുപോയ സാധനങ്ങൾ മുഴുവനും അവിടെ തിരിച്ച് മടക്കപ്പെട്ടതായിട്ട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടിയതായിട്ട് അവർ കണ്ടത്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഇതിലപ്പുറം എന്താ ഇനി നമുക്ക് വേണ്ടത്? അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ കിട്ടിയതായപ്പോൾ നമ്മളെ കൊണ്ടുപോയ സാധനങ്ങൾ തന്നെ നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല, നമുക്ക് ഇവരെ കൂടി കൊണ്ടുപോയാൽ ഒരു വലിയ ഒരു ഒട്ടകത്തിൻ്റെ അളവ് ഭക്ഷണം കിട്ടും. ദാലിക്ക കയ്യിൽ എസ്സീർ എന്ന് പറഞ്ഞാൽ അത് വളരെ പിന്നെ ചെറിയ ഒരു പണിയിൽ കിട്ടുന്നതാണ്. അതായത് അവിടെ നിസ്സാരമായ ഒരു അളവാണ് എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കയ്യിൽ എസ്സീർ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചുളുവിൽ കിട്ടാവുന്ന ഒരു അളവ് കൂടിയാണ് അത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ അയക്കുകയില്ല, അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മൗത്തിക്ക് മീസാക്ക്, മീസാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി, ഉറപ്പ്. ഇത് ഈ മീസാക്ക് വേറെ എവിടെയാ വരുന്നത്? ഉടമ്പടി എന്നുള്ളത് മീസാക്കൻ ഖലീബ് നിക്കാഹിന്റെ കാര്യം, അത് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു മീസാക്കൻ ഖലീബ് എന്ന ശക്തമായ ഒരു ഉടമ്പടി. അതുപോലെ ഇവിടെ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരും. അവിടെ കൂടെ പറഞ്ഞില്ല യുഹാത്ത വിക്കും, നിങ്ങളെ വലയം ചെയ്താലല്ലാതെ. അവിടെ വലയം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിനപ്പുറമുള്ള വല്ല കാര്യങ്ങളും സംഭവിച്ചു പോയാൽ നിങ്ങൾക്ക് നിവൃത്തിയില്ല. അങ്ങനെ വല്ലതും ഉണ്ടാവാത്ത കാലത്തോളം നിങ്ങൾ അവനെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പ് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ എനിക്ക് നൽകിയാലല്ലാതെ ഞാൻ അവനെ അയക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഫലമ്മ ആത്തവും മോസിക്കുന്നു, അവരുടെ ഉറപ്പ് അവർ കൊടുത്തപ്പോൾ അദ്ദേഹം ഒന്നുകൂടി ആ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് പെട്ടെന്ന് നമ്മൾ വായിക്കുന്നു, കാലല്ലാഹു വായിച്ചു, അള്ളാഹ് പറഞ്ഞു, അതല്ല കാല, അദ്ദേഹം പറഞ്ഞു, അള്ളാഹു പഠിച്ച അള്ളാഹു അലാമാന കുരു കൂട്ടി, നമ്മൾ പറയുന്നതിൽ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പം അള്ളാഹു സാക്ഷിയാണ് എന്ന അർത്ഥത്തിൽ. മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു പറഞ്ഞു എന്ന് പറയും. അതെ അതെ അതെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഒരു മുൻകരുതൽ എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നതാ റോഡെല്ലാം മുറിച്ചു കിടക്കുന്നു സൂക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയ ഒരു ഇതിൽ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരേ വാതിലിൽ കൂടി പ്രവേശിക്കരുത്, വ്യത്യസ്ത വാതിലുകളിൽ കൂടി പ്രവേശിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യത്തെ മാറ്റിത്തരംഗത്തെടുക്കാനൊന്നും പറ്റുകയില്ല. എല്ലാ വിധികർത്തൃത്വം ഈ കാര്യത്തിൽ വിധി കൽപ്പിക്കേണ്ടതും ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെയുള്ളതായ അള്ളാഹുവിന് ഞാൻ തവക്കൽ ചെയ്തു. ആ തവക്കൽ ചെയ്യുന്ന ആളുകൾ മറ്റ് ഭൗതിക ശക്തികളിൽ ഒന്നുമല്ല തവക്കൽ ചെയ്യേണ്ടത്, അള്ളാഹുവിലാണ് തവക്കൽ ചെയ്യേണ്ടത് എന്ന്. അപ്പൊ ഇവിടെ എന്തിനാണ് യാക്കൂബ് നബി അലി ഇസ്ലാം അങ്ങനെ പറഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഒരു വാതിലും കൂടി, ചിലരൊക്കെ പറയുന്ന ഒന്ന് ഈ 10-11 നല്ല എന്താണ് പറയാ സുബത്ത് പറഞ്ഞല്ലേ, ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞു. ഞങ്ങളൊരു എന്താണ് ഗ്യാങ്, ഈ ഗ്യാങ് ഒന്നിച്ചങ്ങോട്ട് കിടന്നു പോകുമ്പം ആളുകൾക്കൊക്കെ സംശയം തോന്നും, അതിൻ്റെ പേരിൽ വല്ലതും ചെയ്തു എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. വേറൊരു വിഭാഗം പറയുന്നു, പറയുന്നത് ഇവെല്ലാവരും കണ്ണുകൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടങ്ങാറായി പോകും എന്ന്. അപ്പൊ ഈ കണ്ണുകൊള്ളൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മുടെ ഷെയ്ഖ് മുസഫല്ലി ഷെഹ്റാവി വലിയ ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു ഇതിലാണ് മുപ്പരത് പറയുന്നത്. അതായത് ഈ ഫത്താക്ക് എന്ന് പറയും, ഫത്താക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് ഈ ഒരു റോയൽ ഹോസ്പിറ്റലിലൊക്കെ ആ ഒരു ഡിവിഷൻ തന്നെയുണ്ട്. ഈ അതിൻ്റെ പേരെന്താണ്, യൂറോളജിയിൽ കല്ല് പൊട്ടിക്കുന്നില്ല, സംഭവത്തിന് എന്താ പറയാ പൊട്ടിക്കുന്നതിന്, നമ്മളൊരു പുതിയ ടെക്നീഷ്യനെ എല്ലാം വരെ കൊണ്ടാകുന്നതാണ്, ഒരു വടകരയിലുള്ളൊരു ടെക്നീഷ്യനൊക്കെ അത് കൊണ്ടി ഓർമ്മ കിട്ടുന്നില്ല. അത് പറഞ്ഞ ഇറേ കൊണ്ട് പൊട്ടിക്കുകയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ പറയുന്നത് പറയുന്നത് ചില ആളുകളുടെ കണ്ണിന് അങ്ങനെയുള്ള ചില റേ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ടാവും, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വല്ലതും ഉള്ള ഇത് അദ്ദേഹം ഇവിടെ ഈ കണ്ണുകൊള്ളുന്നത് എന്നുള്ള ഒരു ഇതായിട്ട് പറയുകയാണ്, അല്ലാതെ ഇതായിട്ടൊന്നും ഉറപ്പിച്ച് അങ്ങനെ പറയുന്നതല്ല, ഇങ്ങനെ ആവാം എന്ന് മാത്രമേ. അപ്പൊ അതുപോലെ അത് മാത്രമല്ല, കാണുന്നവർക്ക് ഹസദും ഉണ്ടാവാം. ഇതൊക്കെ ദേവസ്ഥാനമായ ഓ 10 മക്കളാ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പലിച്ചു പോകുന്നൊക്കെ പറയല്ലേ, ഒരു ആശ്ചര്യക്ക് പിന്നെ സൂചകമായിട്ട് എന്തെങ്കിലും. ഇപ്പൊ ഒരുപോലത്തെ 10 ആമക്കളുണ്ടെന്ന് പറഞ്ഞ അബ്ദുൽ മുത്തലിബ് പട്ട് നേർച്ച നടന്നില്ലേ, എന്താ അബ്ദുൽ മുത്തലിബ് നേർച്ച നടന്നത്, 10 ആമക്കൾ എനിക്ക് ഉണ്ടായിരുന്നല്ല, അതിലൊന്നിനെ ഞാൻ ബലി കൊടുക്കും. അന്നേരം മൂപ്പർക്ക് ആകെ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, ഒരു ഹാരിസ് എന്ന് പറഞ്ഞിട്ടൊരു മൂത്ത, അവനെയും കൂട്ടിയിട്ടാണ് മൂപ്പര് ഈ കാബയിൽ ഇത് പോയി കുഴിച്ച് ഇതെടുക്കാൻ പോയിന്, ഇത് ജംസം കുഴിക്കാൻ പറഞ്ഞു. ജംസം മൂടിപ്പോയിരുന്നു കുറച്ച് കാലത്തേക്ക്. അങ്ങനെ അദ്ദേഹത്തിന് സ്വപ്നം ഉണ്ടാവുകയാണ്, ആ ചാണകവും ചോരയെല്ലാം ഉള്ള സ്ഥലത്ത് ആ ബിംബത്തിൻ്റെ അതിൻ്റെ അടുത്ത് ഈ പോയിട്ട് കുഴിക്കണം. 3 ദിവസം തുടർച്ചയായിട്ട് ഈ സ്വപ്നം കണ്ടപ്പം അദ്ദേഹം മകൻ ഹാരിസിനെയും കൂട്ടിയിട്ട് അവിടെ കിടക്കാൻ പോയി. കിടക്കാൻ പോയി കുറച്ച് കഴിഞ്ഞ കുറച്ച് കിടച്ചപ്പോൾ തന്നെ കുറേ ഇതൊക്കെ കിട്ടി, ഒരു സ്വർണത്തിൻ്റെ ഒരു മാങ്കുട്ടി, കുറേ വാള്, അത് ഇതെല്ലാം. പണ്ടെപ്പോഴോ ആരോ ഈ കാബത്തെ ആക്രമിക്കാൻ വന്നപ്പം അവരെ ഇതെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കുഴിച്ചു മൂടി, പിന്നെ ആ തലമുറ പോയി, അതോടൊപ്പം തന്നെ സംഗമം മൂടിപ്പോയി, അതും കിട്ടി. സംഗമിൻ്റെ വെള്ളവും ഇങ്ങനെ വന്നപ്പം കുറേശികളൊക്കെ വന്നു, അത് എല്ലാം അങ്ങനെ പറ്റൂല. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാനാണ് ഇത് കുഴിച്ചത്, അപ്പൊ അതിൻ്റെ എനിക്കാണ് കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പം അവരൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ അബ്ദുൽ മുത്തലിബിനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വലിയ ആളൊന്നുമില്ല, ആകപ്പാടെ ഈ ഒരു ഹാരിസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വാച്ച്മാനല്ല നാത്തുള്ളൂ, മകൻ മാത്രമേ ഉള്ളൂ. അപ്പം കാരണം അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾ കൂടുതൽ, പ്രത്യേകിച്ച് ആ മക്കൾ കൂടുതലുണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു മികവിൻ്റെ ഇതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരന്ന് അദ്ദേഹം അന്ന് നേർച്ച നേർന്നത്, എനിക്ക് 10 ആൺമക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നിനെ ഞാൻ ബലി കൊടുക്കും. പക്ഷെ ആ ബലി കൊടുക്കേണ്ടി വന്നത് ആരെയാണ്? അബ്ദുള്ള. അദ്ദേഹം ചെറിയ ചെറുപ്പക്കാരനായിരുന്നു, എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ ബലി കൊടുക്കാൻ വേണ്ടി കൊണ്ട് പോകുമ്പോൾ മേൽക്കാരും പറഞ്ഞു, ഇല്ല ചെയ്യല്ല, മദീനത്തിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കാഹിനത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രവചനം പ്രവചിക്കുന്നവരോട് പോയി ചോദിക്കാം. അപ്പം അവരാണ് പറഞ്ഞത് ഒട്ടകത്തിൻ്റെ പേരും 10 ഒട്ടകം ആദ്യം ഇതിനെ ഇതാക്കുക, എന്നിട്ട് അവരുടെ അമ്പുകോലുണ്ടല്ലോ നെറുക്കെടുപ്പ് അതിലൂടെ, അപ്പോഴൊക്കെ വരുന്ന അസുഖം അറക്കണം എന്നാണ്. അങ്ങനെ 100 ഒട്ടകം എത്തിയപ്പം ഒട്ടകത്തിൻ്റെ പേര് വന്നു. അങ്ങനെ ഒട്ടകത്തിന് അറുത്തു, പിന്നെ അബ്ദുള്ള രക്ഷപ്പെട്ടു. അതോടുകൂടി തന്നെ അബ്ദുള്ളയുടെ കല്യാണവും കഴിഞ്ഞു. മൂപ്പരും ഒരു പെണ്ണ് കെട്ടി, മരു ഉപ്പയും ഉപ്പയും മോനും ഒന്നിച്ച് പെണ്ണ് കെട്ടി. ആ ഒരു ഫാത്തിമയാണ് അബ്ദുൽ മുത്തലിബ് കെട്ടിയത്. ആ ഫാത്തിമയിലുള്ള കുട്ടിയാണ് ആര്? ആര്? ഹംസാ റളിയല്ലാഹു അൻഹു. അബ്ദുള്ള എന്നവരിൽ കല്യാണം കഴിച്ച്, ശരിക്കു പറഞ്ഞാൽ ആ ഉമ്മയും ഉപ്പയും ഉണ്ടല്ലോ. ഈ അബ്ദുള്ള ആമിന അവരുടെ ആ ഇത് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു ദൗത്യം മാത്രമേ അവർക്ക് ഈ ജീവിതത്തിലുള്ളൂ. അദ്ദേഹത്തിന്റെ ബീജം ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ എത്തിയപ്പം തന്നെ ആര് പോയി? അബ്ദുള്ള എന്ന് പേര് പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് ഏകദേശം ഒരു 6 വയസ്സ് ആകുമ്പോഴേക്കും, ഒന്ന് ഓടിച്ചാടി കളിക്കുന്ന ആ സമയമാകുമ്പോഴേക്കും ഉമ്മയും പോയി. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ദൗത്യം ചുരുക്കി പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമിയിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അല്ല, അപ്പം ഈ കഥ അങ്ങനെയാണ്. ആൺമക്കളും ഇത്രയും വലിയ ആൾക്കാർ ഇങ്ങനെ കയറി പോകുമ്പോൾ മറ്റുള്ളവരൊന്നെങ്കിൽ കണ്ണുകൊള്ളുകയോ അല്ലെങ്കിൽ വേറെ വിധത്തിലാക്കുമെന്ന് ചെയ്തിട്ടാണ് ഇവർക്ക്, അതായത് എൻ്റെ മറ്റേ മകനെ വരാതിരിക്കാനുള്ള ഒരു കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് മൊത്തത്തിൽ അബദ്ധം ആപത്തിൽ ഇവരകപ്പെടും, അതിനുള്ള ഒരു പോംവഴി, അത് ഇല്ലാതിരിക്കാനുള്ള ഒരു പോംവഴി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവരവർ പ്രവേശിച്ചു. വലമ്മ ദഹലു അവർ പ്രവേശിച്ചപ്പോൾ അലാ യൂസുഫ, യൂസുഫിന്റെ മേൽ എന്ന് ഖുർആൻ ഭാഷയിൽ അങ്ങനെ പറയുമെങ്കിലും, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് അവരും എല്ലാവരും പ്രവേശിച്ചപ്പോൾ, ആവാ ഇലൈഹി, ആവാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഭയം തേടി. ഇവിടെ ഇപ്പം ആവാ ഇലൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരിലേക്ക് ചേർത്തു, അതായത് യൂസുഫ് നബി അലൈഹി സ്വലാം അനുജനെ തന്നിലേക്ക് ചേർത്തു, മറ്റവരെ കാണാതെ വളരെ രഹസ്യമായിട്ട്, പിന്നെ മറ്റുള്ളവർ കാണാ, മറ്റേ സഹോദരന്മാർ കാണാതെ അദ്ദേഹം തൻ്റെ അനുജനെ അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അതാവാ ഇലൈഹി അഹാഹു, അവിടെ അതും കൂടി വേണം, അന്നേരം അത് ആ അർത്ഥമാകും, അദ്ദേഹം തൻ്റെ സഹോദരനെ തന്നിലേക്ക് ചേർത്തു. ആല യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനി തീർച്ചയായും ഞാൻ അന അഹൂക്ക, ഞാൻ നിന്റെ കക്കെ, ഞാൻ നിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ഫലാ തബ്ത ഇശ് നീ സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടതില്ല. യാതൊന്നു കണ്ട് കാനു അവരായിരുന്നു യഴമരൂ പ്രവർത്തിക്കുന്നവരായ. അപ്പൊ അവര് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നീ ദുഃഖിക്കൊന്നും വേണ്ട, സങ്കടപ്പെടേണ്ട, ഇൻഷാല്ല എല്ലാം ശരിയാകും എന്ന് ആ ആശ്വാസ വചനവും പറഞ്ഞു. അങ്ങനെ അവിടെ കഴിഞ്ഞു. പിന്നെ ഖുർആൻ പറയുന്നത് എന്ന് പറഞ്ഞ എന്താ, തയ്യാറാക്കി അവർ, അദ്ദേഹം അവർക്ക് തയ്യാറാക്കി കൊടുത്തപ്പോൾ ബി ജഹാദിഹിം അവരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ യാത്രാഭാണ്ഡങ്ങൾ അവർക്ക് ഇതിന് ജഹല ആക്കി. അസ്സിഖായത്ത എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞ സിക്കായത്ത് എന്ന് പറഞ്ഞാൽ എന്താ, കുടിക്കുന്ന പാത്രം. സിക്കായത്ത് എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കലൊന്നുമുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് മക്കയില് ഗംഗം കുടിപ്പിക്കുക, അതിന് സിക്കായത്തുൽ ഹാജ്ജ്, ഹാജിമാരെ കുടിപ്പിക്കുക, ഹാജിമാരെ വെള്ളം കുടിപ്പിക്കുക. പക്ഷേ തവാഫ് എന്ന് പറഞ്ഞാൽ ആജിമാരെ ശുചിക്കുക, ശുചിക്കല്. അതെന്തോ സിക്കായത്തുൽ ഹജ്ജ്. പിന്നെന്താണ് കിസ്വത്തുൽ, ഇത് കിസായത്ത് കഅബ, ആ കഅബയുടെ കിസ്വ, അതിനെ പൊതിയുന്നുണ്ടല്ലോ അത്. അതൊക്കെ ഓരോരുത്തർക്കുള്ള പിന്നെ അവകാശങ്ങളാണ് അന്ന്. കഅബത്തിന്റെ താക്കോല് സൂക്ഷിക്കുന്നത് ഒരു, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിതകാലത്ത് അത് സൂക്ഷിച്ചത് ആരാണ്? ഉസ്മാനുബിന് മദൂൻ എന്ന് പറഞ്ഞു. ആദ്യം അവിടെ ഒന്ന് എനിക്ക് കഅബ തുറന്നേരോ എന്ന് ചോദിച്ചപ്പം എനിക്കൊന്ന് അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കഅബ തുറന്നു തരുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉസ്മാനുബിന് മദൂനോട് പറഞ്ഞു, നിന്റെ അടുത്തുനിന്ന് ഞാനൊരു ദിവസം ഈ കായ താക്കോല് വാങ്ങും. അന്ന് എനിക്ക് അപമാനത്തിന്റെ ദിവസമായിരിക്കുമോ അഭിമാനത്തിന്റെ ദിവസമായിരിക്കുമോ എന്ന് ഈ ഉസ്മാനുബിന് മദൂൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എനിക്ക് അന്ന് അഭിമാനത്തിന്റെ ദിവസം തന്നെയായി. മക്ക കീഴടങ്ങി, ബിംബങ്ങളെ ഒക്കെ പുറത്താക്കി, അല്ല ഈ ഉസ്മാനുബിന് മദൂനെ വിളിച്ച് താക്കോല് വാങ്ങിച്ചു, കഅബ തുറന്നു, അതിലുള്ള ബിംബങ്ങളൊക്കെ പുറത്താക്കിയിട്ട് കൂട്ടി, കഅബ കൂട്ടിയതിന് ശേഷം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തു. അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇന്നും കഅബയുടെ താക്കോലിനെ സൂക്ഷിക്കുകയായിരുന്നുള്ളതാണ്. ഈ തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടും അവർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ കുടിക്കുന്ന പാത്രം, ഇവിടെ ഈ രണ്ടും അതൊരു വെള്ളി പാത്രമായിരിക്കും, അത് തന്നെയാണ് ഈ വില അവിടെ, കാരണം ധാന്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് അളക്കാനും ഈ പാത്രം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് റസൂലുകൾ പറയുന്നത്. ഫി റഹലി അഖീഹി, റഹലി എന്ന് പറഞ്ഞാൽ ബാണ്ഡം, ബാണ്ഡം ലഗേജ് എന്നുണ്ട്. ശരിക്ക് പറഞ്ഞ റഹല എന്ന് പറഞ്ഞാൽ എന്താണ്, കാരമൺ ഹോം ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്ത ശിത്താഇ റഹീൽ. റഹീൽ എന്ന് പറഞ്ഞാൽ ചുമക്കുന്ന ഭാരം ചുമ. അതിൽ നിന്നാണോ നമ്മളെ റൈഹാൽ വരുന്നത് എന്നറിയില്ല. എന്താണ് റൈഹാൽ? മുസാഫ് വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ. റിഹല, റിഹല എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ റിഹല റഖം, ഫ്ലൈറ്റ് നമ്പർ, അതിനുമൊക്കെ ഈ റഹല എന്ന് പറയും. കൈഫർ റഹീലു ബിലാ സാദിൻ ഇലാ മക്കാം, കൈഫർ റഹീലു ബിലാ സാദിൻ ഇലാ വതനി. എന്താ ഇതിന്റെ അർത്ഥം? ബിലാ സാദിൻ പൊതിച്ചോറില്ലാതെ ഇലാ വതനി, രാജ്യത്തേക്ക്, സ്വന്തം നാട്ടിലേക്ക്. ഗൾഫിൽ കുറെ നാള് നിന്നിട്ട് വഴി ചെലവിന് പോലും പൈസ ഇല്ലാതെ മടങ്ങി, എങ്ങനെയാണ് മടങ്ങി പോവുക? അത് മറ്റൊരു തരത്തിൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയില്ല. മറ്റൊരു ഇതിൽ ഈ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് വതന് എവിടെയാണ്? സ്വർഗാണ്. അവിടെ എങ്ങനെയാണ് പോവുക? രണ്ടും ഒന്ന് വളരെ ഗൗരവമാണ്, മറ്റേത് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാന്ന് പറയും. മറ്റേതിന് വരില്ല. വളരെ സമർത്ഥമായിട്ട് ബെന്യാമീനോട് പറഞ്ഞിട്ട് തന്നെ ഈ പാത്രം അതിൽ വെച്ചു. സുമ്മ പിന്നീട് അദ്ദന മുഅദ്ദിനുൻ, അദ്ദന മുഅദ്ദിനുൻ, ഒരു ബാങ്ക് കൊടുക്കുന്നവൻ ബാങ്ക് കൊടുത്തു, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറഞ്ഞു. അയ്യത്തുഹൽ അയീർ, അയ്യത്തുഹൽ അയീർ, അയീർ എന്ന് പറഞ്ഞാൽ എന്താ? യാത്രാ സംഘമേ എന്നുള്ളത് അല്ലയോ? യാത്രാ സംഘമേ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ലസാരിഖൂൻ, സാരിഖ് കള്ളന്മാർ തന്നെയാണെന്ന്. കളവ് പറയാൻ എന്താ പറയാ? കെദിബ, അവൻ കളവ് പറയും. മോഷണം നടത്തിയെന്ന് എന്താണ് പറയാ? സരിക്ക. ഒരായത്ത് പറഞ്ഞ അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, കള്ളന്റെയും കള്ളത്തിയുടെയും കൈകൾ നിങ്ങൾ വെട്ടിക്കളയുക, മുറിച്ചു കളയുക. ഇന്നെ കുറിച്ചിലെ സാരിക്കും. അപ്പൊ ഇവരിതെല്ലാം ലഗേജെല്ലാം ഇതാക്കിയിട്ട് പിന്നെ വന്നത് അവർ സ്കൂൾ, പിന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്താ നിൽക്കണം, പിന്നെ നിങ്ങളൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് ഒറ്റത്തിൽ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങി. കാലു, അവര് പറഞ്ഞു. അക്ബരു അലൈഹി, അക്ബരു അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു, അവർക്ക് നേരെ തിരിഞ്ഞു കിബില. അപ്പൊ ഇവരങ്ങോട്ട് പോവല്ലേ, ഇന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടതല്ലേ, അപ്പോഴാണ് ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് വിളിച്ചു പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് മറ്റവരിലേക്ക് എബൗട്ട് എടുത്തു എന്നുള്ളതാണ്. തിരിച്ചു എന്നിട്ട് ചോദിച്ചു, അലൈഹിം വഅഖ്ബലു അലൈഹിം, ഖിബില, ഖിബിലത്തുൽ മരിയ, ഖിബിലത്തുൽ മരിയ, എന്താണ് അതിന്റെ അർത്ഥം? രോഗിയുടെ ഖിബില, ജിഹത്തുർ റാഹ, റാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കംഫർട്ട്, സൗകര്യത്തിന്റെ ജിഹത്ത് ഭാഗമാണ്. അവൻ എന്നെ ഏത് ഭാഗത്താണ്? അതായത് അങ്ങേറ്റം അവശനായ രോഗിയുടെ ഖിബില, മുപ്പർക്ക് ഏത് ഭാഗത്താണ് സൗകര്യം, അതാണ് ഖിബില. ജിഹത്തുൽ മുസാഫിർ, അല്ല ഖിബിലത്തുൽ മുസാഫിർ ജിഹത്തു ദാബ്ബ യാത്രക്കാരന്റെ കിബില മൃഗത്തിന്റെ ഭാഗമാണ്. മൃഗം ഏത് ഭാഗത്താണോ പോകുന്നത് ആ ഭാഗം. കിബിലത്തുൽ ഹായിസ് ജിഹത്തുൽ അംന്, ഭയപ്പെട്ട് ഓടുന്നവന്റെ കിബില എവിടെയാണ്, ഏത് സുരക്ഷിതമായിട്ട് അവൻ എവിടെയാ പറ്റുക, അവിടെ വെച്ചിട്ട് കിബില. കിബിലക്ക് മുന്നിടല് നമസ്കാരത്തിന്റെ എന്താണ് വേറെ എന്ന അഭിപ്രായമാണ്, ഷർത്ത, കിബിലയുടെ ഷർത്ത, അല്ല നിസ്കാരത്തിന്റെ ഷർത്ത. പക്ഷെ അതിൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു ഒഴിവ് ഉണ്ട്. അപ്പം അക്ബരു അലിഹിം അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മാതാ തഫ്തിദൂൻ, മാതാ തഫ്തിദൂൻ, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടത്. അൽ ഫിർദൗസുൽ മഫ്ഖൂദ, അൽ ഫിർദൗസുൽ മഫ്ഖൂദ, എന്താ അതിന്റെ അർത്ഥം? ഇംഗ്ലീഷിൽ ഒരു ഇതുണ്ടല്ലോ, ഒരു വലിയ നോവല്, പാരഡൈസ് ലോസ്റ്റ് അല്ലേ, അങ്ങനെ ഉണ്ട് പാരഡൈസ് ലോസ്റ്റ്, അതാണ് എന്ത്, അൽ ഫിർദൗസുൽ മഫ്ഖൂദ. അവിടെ ആ ഫിർദൗസ് എന്താണെന്നറിയോ, നമ്മൾ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ ഉന്നതാണ്, മലയാളത്തിലെ പർദീസ, ഇംഗ്ലീഷിലെ പാരഡൈസ്, അറബിയിലെ ഫിർദൗസ്. എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ഫഖദാന്നുള്ള ആ ഇതിന് നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെ ഫഖദാൻ. ഖാലു അവര് പറഞ്ഞു, നഫ്തിദു, ഇവിടെ നഫ്തിദു എന്ന് പറയുമ്പോ ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വേണമെങ്കിൽ അതിന് അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാം, മാതാ തഫ്തിദു, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് കാണാതെ പോയത്, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, കാരണം കാണാതെ പോയതിനെയാണല്ലോ അന്വേഷിക്കുക. അപ്പൊ ആ അർത്ഥത്തിൽ അപ്പൊ പറഞ്ഞു മാതാനം തഫ്തിദു. കാലു അവര് പറഞ്ഞു, നഫ്തിദു, ഞങ്ങൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, സുവാൽ മലിക്കി, രാജാവിന്റെ അളവ് പാത്രം, ഇത് ഈ സാഴുണ്ടല്ലോ അതുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അളക്കുന്ന അളവ് പാത്രം അല്ലെങ്കിൽ കുടിക്കുന്ന പാത്രം. വലിമൻ, വലിമൻ, യാതൊരുവന് ഒരാൾക്ക്, ജാ അവൻ വന്നു, വിഹി അതുകൊണ്ട്, ഈ പാത്രം കൊണ്ട് വരുന്ന ആൾക്ക്, ഹിംലു ബഈറിൻ, ഹിംലു ചുമട്, ചുമട് ഹമ്മാലത്തുൽ ഹത്തബ്, ചുമട്ടുകാരി എന്ന് പറഞ്ഞു, ഹംലി ഗർഭം, ഹാമിലിൻ ചുമക്കുന്നവൻ. അപ്പൊ ഹിംലു ബൈറിൻ, ഒരൊട്ടകത്തിന്റെ ചുമട്, വ അന ബിഹി സഈ, വ അന ഞാന് ബിഹി, അക്കാര്യത്തിൽ സഈ ഉത്തരവാദിയാണ്, അതെന്റെ ഈടുപെട്ടതാ, ആരാണ് ഇത് കണ്ടുപിടിച്ച് തരുന്നത്, അയാൾക്ക് ഒരു ഒട്ടകത്തിന്റെ ചുമട് പിന്നെ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യും. കാലു, കാലു അവര് പറഞ്ഞു, തല്ലാഹി, നമ്മുടെ തല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വല്ലാഹി, വല്ലാഹി അരമാ, ഇപ്പൊ ഈ അറബികളൊക്കെ എപ്പം പറയുന്നില്ലേ, വല്ലാഹി വല്ലാഹി, എന്തായാലും അണ്ടാരോട് ഒരു ഇംഗ്ലീഷ് അറിയുന്നു, വീണു ഇംഗ്ലീഷ് എന്ന് ചോദിച്ചപ്പോ വല്ലാഹി മാഫി, സൗദി ഇവിടെ മറ്റു പട്ട് ഒരു ദേവ പ്രൊപ്പഗേഷൻ സെന്റർ ഉണ്ടായിരുന്ന ഒരാൾ, അപ്പൊ അവിടെ കുറെ ശേഖന്മാരോട് ഇതൊക്കെ ഒരു കാലം പോയിട്ട് ചോദിച്ചപ്പോ ഇംഗ്ലീഷ് അറിയുന്നു ചോദിച്ചപ്പോ വല്ലാഹി മാഫി, എന്തോ ഒരു കുറ്റ ശേഖമാണ്. തന്നാഹി അള്ളാഹനെ തന്നെയാണ് സദാഹിം. നിങ്ങൾക്ക് എന്നെ അറിയാലോ എന്നാണ്. ലക്കത് ഹരിത്തു, തീർച്ചയായും നിങ്ങൾ അറിയുന്നു. എന്ത് മാജിഇന, മാജിഇന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ വന്നു, ഞങ്ങൾ വന്നിട്ടില്ല. വെറും കുഴപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോരാ, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതിന് ഞങ്ങൾ ഇവിടെ കുളിമാൻ ഉണ്ടാക്കാനൊന്നും വന്നവരല്ല ഞങ്ങൾ. ആ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഉപമാക്കുന്ന ഞങ്ങൾ ആയിരുന്നില്ല. എന്ത് സാരിഫി, ഞങ്ങൾ കള്ളന്മാരും അല്ല, കാക്കാൻ വന്നവരും ഒന്നും അല്ല ഞങ്ങൾ. അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പം, ഇവിടെ നിന്ന് കുഴപ്പം, ഇത് നിന്ന് അക്കൗണ്ട് കട്ടുകൊണ്ട് പോയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കാനോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിന് ഞങ്ങൾ വന്നവരല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്ന് അവർ പറഞ്ഞു. കാര്യം അവർ പറഞ്ഞു, അതായത് രാജാവിന്റെ ആൾക്കാർ പറഞ്ഞു, ഫമാ ജസാഉഹു, ഫമാ ജസാഉഹു, അപ്പോൾ അതിനുള്ള ശിക്ഷ എന്താണ്? അങ്ങനെ നിങ്ങൾ കട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, കട്ടു എന്ന് ഞങ്ങൾ തെളിയിച്ചാൽ ഉപമാജത, അപ്പോൾ അതിൻ്റെ പ്രതിഫലം എന്നാണ് അർത്ഥമെങ്കിലും അതിൻ്റെ പണിഷ്മെന്റ് ആക്ടിബത്ത് എന്താണ്? ഇൻകുന്തും കാദിബീൻ, നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ ഞങ്ങൾക്കിത് തെളിയിക്കാൻ പറ്റിയാൽ എന്തായിരിക്കും അതിൻ്റെ കാല കാലു? അവർ പറഞ്ഞു, ജസാഉഹു, അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ, മൻ ഉജിദ ഫീ റഹ്ലിഹി, മൻ ആരൊരുത്തൻ, ഒരുത്തൻ ഉജിദ, അവൻ കണ്ടെടുക്കപ്പെട്ടു അല്ലെ, കണ്ടെത്തുക, കണ്ടെത്തപ്പെട്ടു, കണ്ടെത്തപ്പെട്ടു അല്ലെങ്കിൽ കണ്ടെടുക്കപ്പെട്ടു. ഉജിതാണ്, വജത എന്ന് പറഞ്ഞാൽ കണ്ടെത്തി, വജത യജിദു, അലം യജിദുക യതീമൻ ഫആവ വവജദക ദാല്ലൻ ഫഹദ. അപ്പം മൻ ഒരുത്തൻ, ഉജിത കണ്ടെടുക്കപ്പെട്ടു, ഫീ റഹ്ലിഹി അവന്റെ ലഗേജിൽ, അവന്റെ ഭാണ്ഡത്തിൽ ഈ ഇത് ആരുടെയെങ്കിലും ഭാണ്ഡത്തിൽ ഇത് കണ്ടെത്തിയ അവനാണ് ഇതിന് ഉത്തരവാദി, അവനെ ഇവിടെ ഏൽപ്പിക്കാൻ പോകും, അതാണ് അവന്റെ ശിക്ഷ, അത് അവന്റെ ശിക്ഷ. ഫഹുവ, അപ്പോൾ അവൻ, ജസാഉ, അതിന്റെ ശിക്ഷ അവനാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, എന്താ റഹീന എന്ന് പറഞ്ഞാൽ പണയം, ഓരോ ആത്മാവും അത് സമ്പാദിച്ചതിന് പണയമാണ്. അപ്പൊ ഇവൻ പണയം, അങ്ങനല്ലേ? അതായത് നമ്മള് ബാങ്കില് ഒരു പണ്ടം പണയം വെച്ച് കഴിഞ്ഞാൽ അതിന് നൽകുന്ന ഇത് കടം, ആ കാശിന് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി മുഴുവൻ ആരാണ്? ഈ പണയം. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ നമ്മൾ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യത്തിനൊക്കെ നമ്മുടെ ശരീരം പണയമാണ്. അതുപോലെ ഇവിടെ പറയാണ്, ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ അത് കണ്ടെടുക്കപ്പെടുന്നത് അവൻ അതിന് പണയമാണ്. ഇപ്രകാരമാണ് നിജിദുദാലിമി, ഞങ്ങളെ നാട്ടിലെ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഇതാണ് അതിനുള്ള ശിക്ഷ. അല്ലാതെ ഈ രാജാവിന്റെ നാട്ടില് ഇതിനെപ്പറ്റി നിയമത്തെ പറ്റിയിട്ടൊന്നും അവര് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ നാട്ടിൽ ഇതാ ആരെങ്കിലും അങ്ങനെ ചെയ്തിരുന്നു, അവനാണ് അതിന്റെ ഉത്തരവാദി, അതിന്റെ എല്ലാ അതിൽ വരുന്ന എല്ലാം അവൻ സഹിച്ചു കൊള്ളണം. ഇത് ഞങ്ങളെ നാട്ടില് എന്തിനാഫി മിസറിൽ ഞങ്ങളെ നാട്ടിൽ മിസറിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈജിപ്ഷ്യൻസ് ഒക്കെ അധികം സംസാരിക്കുന്നതാണ്. എന്തിനാഫി മിസർ അങ്ങനെ അതുപോലെ ഇവര് പറഞ്ഞു ഇപ്രകാരമാണ് ഞങ്ങള് അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. അപ്പൊ അവിടെ
ഓൾ ദ അഷൻ ഇൻ ദ ഏജ് ഇൻ ദ വാട്ടർ